ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
முண்டகோபனிஷத் இரண்டாம் கண்டத்தில் ஒன்னாவது மந்திரம். ததேத சத்யம் மந்திரேஷு கர்மாணி கவயூயன்ய பசிஸ்தானி த்ரேதாயாம் பௌத்தா சந்ததானி தான்யாசரதமீதம் சத்யகாமா ஏஷவப்பந்தா சுகிருதசினோகே. அபராவித்தியை குறித்து குறையும் நகி அப்பிரதர்சிதே பரீட்சா உபபத்தியதேதி தத் பிரதர்சே நக ததேத சத்தியம் அவிததம் அவ்வளவு வேகனம். கிம் தத் மந்திரேஷு ரிக்வேதாத்யாக்கியேஷு கர்மாணி அக்னிஹோத்ராதீனி மந்திரேரிவ பிரகாசிதானி கவயோ மேதாவினோ வசிஷ்டாதேவோ யானி பசியன் திருஷ்டவந்த. ரிக்வேதாதிகளில் கர்மங்களை பிரதிபாதிச்சிருக்கும் அதான் பரையும் அக்னிஹோத்ராதீனி. கர்மங்கள் என்ன சொன்னா அக்னிஹோத்ராதீனி, லௌகிக கர்மங்கள் இல்ல. மந்திரேரிவ பிரகாசிதானி, மந்திரங்கள் அதனை வெளிப்படுத்தியிருக்கும். எங்கே வெளிப்படுத்தி? கவயோ மேதாவினோ வசிஷ்டாதய மந்திரதரிசிகள் கவயோ யான்ய பசியன் கவி மேதாவி மந்திரதிஷ்டாக்கள் வசிஷ்டாதி ரிஷிமார் யான்ய பசியன் திருஷ்டவந்த. வேத மந்திரங்களில கர்மங்களை தரிசிச்சவ வசிஷ்டாதிஷிமாரு அவர் மந்திரதிஷ்டாக்களான. மந்திரங்களும் மந்திரங்களிலூடെ கர்மங்களையும் அவர் வெளிப்படுத்தி லோகத்தில் கொண்டவரை கவികൾ എന്ന് പറയുന്നു. അന്യ പശ്യൻ എത്തതേത സത്യം ഏകാന്ത പുരുഷാർത്ഥ സാധകത്വ. അത് പുരുഷാർത്ഥ സാധകങ്ങളാണ്. അതുകൊണ്ടാണ് അതിനെ സത്യം എന്ന് പറഞ്ഞത്. എത്തതേത് സത്യം, തദ്ദേത സത്യം, കർമ്മങ്ങളുടെ ഫലങ്ങൾ ആണ് പുരുഷാർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നത്, മോക്ഷത്തെ അല്ല. തനിച്ച വേദവിഹിതാനി ദിശിദിഷ്ടാനി കർമാണി ത്രേതായാം തൃതീ സംയോഗ ലക്ഷണായ. ഹൗത്ര ആധ്വര്യ ഔദ്ഗാത്ര പ്രകാരായാം അധികരണഭൂതായാം ബഹുത ബഹുപ്രകാരം സന്തതാനി പ്രവൃത്താനി കർമ്മിഭീക്രിയമാണി. ഇവിടെ മന്ത്രത്തിൽ പറയുന്നു, കർമാണി കവയോ യാനി അപശ്യൻ. കർമ്മങ്ങളെ കവികൾ ഋഷിമാർ ദർശിച്ചു, വേദമന്ത്രങ്ങളെ കുറിച്ച് പറഞ്ഞു. താനി ബഹു ത്രേതായാം ബഹുധ സന്തതാനി. മന്ത്രത്തിൽ ത്രേത എന്ന് പറയുന്നത് ഇവിടെ പറയുന്നു കർമ്മത്തിലെ തൃത്വത്തെയാണ് ഇവിടെ പറയുന്നത്. കർമ്മത്തിൽ പ്രധാനമായിട്ടും മൂന്ന് പേരാണ് വേണ്ടത്. ഒന്ന് ഹോതാവ്, മറ്റൊന്ന് അധ്വര്യവും, മറ്റൊന്ന് ഉദ്ഗാത. ഹോതാവ് ഹവനം ചെയ്യുന്നയാള്, അധ്വര്യവും കർമ്മത്തിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നയാള്, ഉദ്ഗാത മന്ത്രങ്ങൾ ചൊല്ലുന്നയാള്. ഇതാണ് പ്രധാനമായും വരുന്ന മൂന്ന് പേര്. വേറെയുണ്ട്, ഋത്വികൾ 16 പേരാണ് പ്രധാനമായും വരുന്നത്. പക്ഷെ ഇത് മൂന്ന് പേര്. ഈ മൂന്ന് പേരും കർമ്മത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തവരാണ്. ഇവർ കൂടി ചേർന്നാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. ഇതാണ് തനുജ വേദവിഹിതാനി ഇഷിദിഷ്ടാനി. ഈ കർമ്മങ്ങളെല്ലാം ഇഷിദിഷ്ടമാണ്, ആർഷമാണ്. കർമാണി ത്രേതായാം ത്രീ സംയോഗ ലക്ഷണായ. മൂന്ന് പേര് കൂടി ചേർന്ന് ചെയ്യുന്നതാണ്. അതാണ് ഹൗത്ര ആദ്യജീവ ഔദ്ഗാത്ര പ്രകാരായം അധികരണ ഭൂതായം. ഇവർ മൂന്നുപേർ ഇതിൻ്റെ അധികരണമാണ്. മൂന്നുപേർ കൂടി ചേർന്നാണ് വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നത്. ബഹുത സന്തതാനി ബഹുപ്രകാര സന്തതാനി പ്രവൃത്താനി കർമ്മഭീക്രിയമാണ്. പലതരത്തിൽ അനുഷ്ഠിക്കപ്പെടുന്നത് അപരാവിദ്യ മുഖ്യമായും കർമ്മങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് അതിനെ വിശദീകരിക്കുക. ത്രേതായം മൂന്ന് കൂട്ടർ കൂടിച്ചേർന്ന് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ ത്രേത എന്ന് പേര് വന്നു. ഇനി വേറെ തരത്തിലും വ്യാഖ്യാനിക്കുന്നു. ത്രേതായം വായുഗേ പ്രായശഃ പ്രവൃത്താനി അതോ. ഇത് കൂടുതലും ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നത് ത്രേതായുഗത്തിലാണ്. അതുകൊണ്ടും ത്രേത എന്ന് പറയാം. എന്നാണ് കർമ്മങ്ങൾ ധാരാളം അനുഷ്ഠിച്ചിരുന്നത്. അതുകൊണ്ട് പറയുന്നു അങ്ങനെയും വ്യാഖ്യാനിക്കാം. ത്രേതായാമ്പയുതി പ്രായശ പ്രവർത്തനി അഥവാ യൂയം താന്യാചരത നിർവർത്തയഥ നിയതം നിത്യം സത്യകാമ. അതുകൊണ്ട് എന്ത് ചെയ്യണം? താന്യാചരത നിയത്വം. അടുത്ത് മന്ത്രം താനി നിയതം ആചരത അവയെ നിത്യം അനുഷ്ഠിക്കണം. താന്യാചരത നിർവർത്തയഥ നിയതം നിത്യം. കർമ്മങ്ങൾ നിരന്തരം അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് അപരാവിദ്യ പറയുന്നത്. എന്തിന്? യഥാഭൂത കർമ്മഫല കാമാഹസന്ത. കർമ്മഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് കർമ്മഫലത്തിൽ ആഗ്രഹമുള്ളവരായി പറയുന്നു. കർമ്മഫലത്തിൽ ആഗ്രഹമുള്ളവരാണ് കർമ്മം ചെയ്യുന്നത്. കർമ്മഫലത്തിൽ ആഗ്രഹമുള്ളവർ കർമ്മം ചെയ്താലേ ഫലം ഉണ്ടാകത്തുള്ളൂ. അവർ പറയുന്നു യഥാഭൂത കർമ്മഫല കാമാഹസന്ത. സ്വർഗകാമോ യജേത സ്വർഗത്തെ കാമിക്കുന്നവൻ യാഗം ചെയ്യണമെന്ന് പറ്റും പറഞ്ഞിരിക്കുന്നു. യേശവ അത് മന്ത്രത്തിൽ പറയുന്നു. യേശവ പന്ഥ സുഹൃതസ്യലോ യേശവ യുഷ്മാകം പന്ഥ മാർഗ സുഹൃതസ്യ സ്വയം നിർവർത്തിതസ്യ കർമ്മണോ ലോകി. ഫലനിമിത്തം ലോക്യതേ ഫലത്തെ നിമിത്തമാക്കി ചെയ്യുന്നത് ദൃശ്യതേ ഭുജ്യതേ കർമ്മഫലം ലോകഭുജ്യതേ. ഇവിടെ ലോകം എന്ന് വെച്ചാൽ കർമ്മഫലം. ശബ്ദങ്ങൾക്കെല്ലാം സാഹചര്യം അനുസരിച്ച് അർത്ഥം മാറും. സുഹൃദസ്യ ലോകേ കർമ്മഫലം എന്നർത്ഥം. സ്വയം നിർവർത്തിതസ്യ കർമ്മങ്ങളും കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ യഥാവിധി അവശ്യം ഫലം ഉണ്ടാകും. അത് കർമ്മം അനുഷ്ഠിക്കുന്നവൻ അനുഭവിക്കുന്നു. എന്താണോ സുകൃതസ്യ നല്ലവണ്ണം അനുഷ്ഠിച്ചു നാം സുകൃതം നല്ലവണ്ണം ചെയ്തത് നാം കർമ്മ യഥാവിധി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഫലമുണ്ടാകും. സ്വർഗഫലം പോലെയുള്ള ഫലങ്ങളുണ്ടാകും. ഇതാണ് നിങ്ങളുടെ മാർഗം. കർമ്മത്തെ അനുഷ്ഠിക്കുക, അതിൻ്റെ ഫലത്തെ അനുഭവിക്കുക. യേശവപന്ഥ ഇതാണ് നിങ്ങളുടെ വഴി എന്ന് അപരാവിദ്യ പറയുന്നു. തദ്ദേവം തത്പ്രാപ്തയെ യേശു മാർഗം. അതുകൊണ്ട് ആ കർമ്മഫലങ്ങളെ പ്രാപിക്കുന്നതിന് വേണ്ടി അപരാവിദ്യ ഞാൻ നിയതാനി അഗ്നിഹോത്രാദീനി ത്രയം ഹിതാനി കർമാണി താൻ യേശപന്ഥ അവശ്യ ഫലപ്രാപ്തി സാധനം. ഇപ്പോൾ ഈ ഏകജസ്സാമ രൂപത്തിലുള്ള മന്ത്രങ്ങളിൽ വിധിച്ചിരിക്കുന്ന ത്രയം ഹിതാനി അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ഇതാണ് നിങ്ങളുടെ വഴി. ഇത് അവശ്യം ഫലത്തെ നൽകുന്നതാണ്. അതിൽ കാമനയുള്ളവർ അതനുഷ്ഠിക്കുക. ഇതാണ് അപരാവിദ്യയിൽ പറയുന്നത്. കാരണം ഇവിടെ പരാപരാവിദ്യകളെ കുറിച്ച് പറഞ്ഞു, പരാവിദ്യയെക്കുറിച്ച് വിശദീകരിച്ചു. അപരാവിദ്യ എന്താണെന്ന് ഒരു സാമാന്യ ജ്ഞാനം. അത് കർമ്മവും അതിൻ്റെ ഫലവുമാണ്. അതിൽ കാമനയുള്ളവർ അതനുഷ്ഠിക്കണം, അവർക്ക് അതിൻ്റെ ഫലം ഉണ്ടാകും. അതാണ് ഇവിടെ പറയുന്നത്. തദ്വേദ സത്യം മന്ത്രേഷു കർമാണി അവയോ യാന്യപശ്യൻ താനി ത്രേതായാം ബഹുധാ സന്തതാനി താന്യാചരത നിയത്തം സത്യകാമാഃ ഏഷവ പന്ഥാ സുകൃതസ്യ ലോകേ. ഇതിൽ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ഭക്ഷ്യകാരം വ്യാഖ്യാനിച്ച് ത്രേതായാം വായുകേ. ഇത് യുഗധർമ്മമായിരുന്നു. ഒരു യുഗത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഈ കർമ്മങ്ങളെല്ലാം അന്ന് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് യോഗ്യതയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരാ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. യുഗങ്ങൾ മാറുമ്പോൾ കർമ്മങ്ങളും മാറും. ഇന്ന് ഇത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട കാലമല്ല. കാരണം ഇനി കർമ്മങ്ങളൊന്നും ശുദ്ധമായി വൈദികമായ രീതിയിൽ നിർദ്ദേശിക്കുന്ന രീതിയിൽ ഈ കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാൻ സാധ്യമേ അല്ല. പ്രകൃതിയെല്ലാം മാറിപ്പോയി. കർമ്മത്തിന് പറയുന്ന ഉപകരണങ്ങൾ അതൊന്നും ഇന്നില്ല. അതൊക്കെ ഉണ്ടാക്കിയെടുത്താലും കൃത്രിമമാവും. കർമ്മം നിർദ്ദേശിച്ച രീതിയിൽ, വേദത്തിന് നിർദ്ദേശിച്ച രീതിയിൽ, അതേ സ്വാഭാവികമായ രീതിയിൽ ഇന്ന് കർമ്മം അനുഷ്ഠിക്കാൻ സാധ്യതയുള്ള. കാരണം യുഗധർമ്മങ്ങളിൽ ആ യുഗങ്ങളിലെ നടക്കും, ആ കാലത്തെ അത് നടക്കും. മറ്റൊരു കാലത്ത് അത് ചെയ്യാൻ, അതേ രീതിയിൽ പൂർണ്ണമായി ചെയ്യാൻ സാധ്യമുണ്ട്. എന്നാൽ ഇന്ന് ആൾക്കാരത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് അഗ്നിഹോത്രം പോലും ഇന്നൊരു ആളിന് ശരിയായ രീതിയിൽ അനുഷ്ഠിക്കാൻ സാധ്യമാണ്. അത് യുഗധർമ്മമാണ്. യുഗം മാറിയപ്പോൾ ധർമ്മം മാറുന്നു. അത് കൂടി കൊണ്ടുവേണം ഭാഷ്യകാരൻ ഇതിനെയൊക്കെ നിഷേധിച്ചത്. ഇത് സാധ്യമല്ല എന്നുകൂടി കണ്ടുകൊണ്ടാണ്. ഇന്നും പക്ഷെ പലരും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ലക്ഷ്യം വേറെയാണ്. ഈ കർമ്മങ്ങൾ ശരിയായ രീതിയിൽ അനുഷ്ഠിച്ച് അതിൽ നിന്ന് പറയുന്ന ഫലങ്ങൾ നേടുകയെന്നുള്ള എന്താണ് ഇത്തരം കർമ്മങ്ങളുടെ മുഖ്യമായ ഫലം? ഇത് പറയുന്ന എന്താണ്? പുരുഷാർത്ഥം. മുഖ്യമായ ഫലം പുത്രന് വേണ്ടി പശുവിന് വേണ്ടിയൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നു. പക്ഷെ മുഖ്യമായ ഫലം സ്വർഗമാണ്. പക്ഷെ ഇനി കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല, ഈ ലോകത്തിൽ ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സമ്പത്തും യശസ്സും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ല ഇതിന്റെ ഫലം, മുഖ്യഫലം. അപ്പോ ഏത് രീതി നോക്കിയാലും ഇന്ന് ഇത് ആചരിക്കത്തക്കതല്ല വൈദ്യകർമ്മങ്ങൾ. ഒരു കാലം പോയി. ഇതിന് അന്നുപോലും ഇവിടെ പറയുന്ന എന്താണ്? ഇനി ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. ആരാണോ കർമ്മഫലത്തെ ആഗ്രഹിക്കുന്നവർ അനുഷ്ഠിച്ചാൽ മതി. എല്ലാവരും ഇത് അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ലാന്ന് അന്ന് തന്നെ പറയും. നടത്തിന് മന്ത്രത്തിൽ പറയും. പിന്നെ ഇന്നത്തെ കാലത്ത് അനുഷ്ഠിക്കുന്നതിന് യാതൊരു പ്രസക്തിയില്ല. അപ്രസക്തമായ കാര്യങ്ങളാണ്. എന്നാലും മനുഷ്യൻ മറ്റ് ലാഭങ്ങളെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ആ കർമ്മത്തിൽ ഒരിക്കലും പൂർണ്ണത ഉണ്ടാക്കാൻ പറ്റും. കാരണം കർമ്മത്തിൽ പൂർണ്ണത ഉണ്ടാവണമെങ്കിൽ ആ കർമ്മത്തിൽ നിന്ന് അപൂർവം ഉണ്ടാവണം. അപൂർവം ഉണ്ടാവണമെങ്കിൽ ആ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അതിന് യാതൊരു മാറ്റവും വരാതെ ചെയ്യും. പക്ഷെ അന്ന് ഇന്നത് ആ രീതി ചെയ്യാൻ സാധ്യമേ അല്ല. ഇന്ന് യാഗത്തിൽ പറയുന്ന ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പോലും ഇന്ന് അതേ രീതിയിൽ ഉണ്ടാക്കാൻ സാധ്യമല്ല. ഇന്ന് ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കോ സ്റ്റീലോ ഒക്കെ അങ്ങനെ മാറിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ കർമ്മം അതുകൊണ്ടെങ്കിലും ഫലം ഉണ്ടാകും? പ്രയോജനം ഉണ്ടാക്കത്തില്ല. ഇപ്പോൾ എന്താണ്, കറുത്ത പശുവിൻ്റെ പാലിൽ നിന്ന് എടുക്കുന്ന നെയ്യ് ഉപയോഗിക്കണമെന്ന് പറയും. മിൽമയുടെ നെയ്യ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ശരിയാകുന്നത്? അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇന്ന് അതൊക്കെ ഉപയോഗിക്കുന്നു. പിന്നെ എങ്ങനെ കർമ്മം ചെയ്യാൻ പറ്റും ഇവിടെ പറയുന്ന തരത്തിൽ? അത് മാത്രമല്ല, അത് പുല്ല് തിന്നുന്നതായിരിക്കും. പുല്ല് തിന്നുന്ന പശുക്കളിൽ നിന്നില്ല. അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ ഈ കർമ്മങ്ങൾ ഇന്ന് അനുഷ്ഠിക്കുന്നത് യാതൊരു നിരർത്ഥകമാണ്. പക്ഷെ എന്നാലും ആൾക്കാർ ചെയ്യുന്നുണ്ട്. അത് ലക്ഷ്യങ്ങൾ വേറെയാണ്. പിന്നെ ആൾക്കാർ പറയുന്നു വൈദിക ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ പോകുന്നതാണ്. ഈ ചുറ്റുപാടിൽ ഒരിക്കലും വൈദിക ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ല. സാക്ഷാത് ഭഗവാൻ വിചാരിച്ചപ്പോലും സാധ്യമല്ല. ഇന്ത്യയിലെ മനുഷ്യർ വിചാരിച്ചത് കാരണം ആ സാഹചര്യങ്ങളെല്ലാം പോയി. അന്ന് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളെ കർത്തൃവുമായി അനുകരിച്ചു എന്ന് വിചാരിച്ച് ഒരിക്കലും വൈദിക ധർമ്മവും പുനഃസ്ഥാപിക്കാൻ പോകുന്നില്ല. കാലം പോലും മാറിയിരിക്കുന്നു, പിന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇന്നിപ്പോ യാഗം ചെയ്യുന്ന ഗ്യാസിലാണ്, പിന്നെ ഇങ്ങനെ വൈദിക ധർമ്മം പുനഃസ്ഥാപിക്കുന്നു. കാരണം ഇവിടെ പറയുന്ന തരത്തിലുള്ള ഇന്ധനങ്ങൾ പോലും ഇല്ല, അതങ്ങനെ സാധ്യമാകും. ഗ്യാസിൽ യാഗം ചെയ്തിട്ട് വൈദിക ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ തമാശയാണ്. എന്നാലും ഇതിന്റെ പുറകെ ആൾക്കാർ നടക്കുന്നുണ്ട്. യഥാ ലേലാഹ്യ ദേഹ്യർച്ചി സമിദ്ധേഹ വ്യവാഹനേ തദാജ്യ ഭാഗവ അന്തരേണ ആഹൂതി പ്രതിപാദയേത്. ആ കർമ്മത്തിന്റെ ക്ലേശം വൈഷമ്യത്തെ കുറിച്ച് കാണിക്കാൻ വേണ്ടി പറയുകയാണ്. എത്ര ക്ലിഷ്ടമായിരുന്നു അന്നത്തെ കർമാനുഷ്ഠാനം. അതുകൊണ്ട് തന്നെ എന്താണ് ഈ കർമാനുഷ്ഠാനങ്ങൾ സമൂഹത്തിൽ അന്ന് തന്നെ ഈ പറയുന്ന കാലത്ത് പോലും ഒരു ചെറിയൊരു വിഭാഗം മാത്രമേ ചെയ്തിരുന്നു, ബ്രാഹ്മണർ മാത്രം. മറ്റുള്ളവർ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നില്ല. അത് തന്നെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വലിയൊരു തപസ്സായിരുന്നു. ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതാണ് നിത്യ അഗ്നിഹോത്രം ചെയ്യുന്ന ഒരാളിന് ആ ഒരു പ്രവൃത്തി അല്ലാതെ ജീവിതത്തിൽ മറ്റൊരു പ്രവൃത്തിയും ചെയ്യാൻ സമയം കിട്ടത്തില്ല. അതും അതിനോട് ചേർന്ന് വരുന്ന കാര്യങ്ങളല്ലാതെ അത്തരത്തിൽ നിന്ന് സാധ്യമായ കാര്യമല്ല. അത്ര അഗ്നിഹോത്രമേവ താവത് പ്രഥമം പ്രദർശനാർത്ഥം ഉച്ചതേ സർവകർമ്മണം പ്രാഥമ്യ. സർവകർമ്മങ്ങളിലും മുഖ്യമാണ് അഗ്നിഹോത്രം. അഗ്നിഹോത്രത്തിന്റെ ചില ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. ആ കർമ്മങ്ങൾ എത്ര ക്ലിഷ്ടമായിരുന്നു, എങ്ങനെയാണ് അവരനുഷ്ഠിച്ചിരുന്നത്, അത് ശ്രുതി പറയുകയാണ്. തത്കഥം ഇങ്ങനെ യദേവ ഇന്ധനേഹി അഭ്യാഹിതേഹി സമ്യഗിദ്ധേ സമിദ്ധേ അവ്യവാഹനേ ലീലായതേ ചലതി അർച്ചഹി തഥാ തസ്മിൻ കാലേ ലീലായമാനേ ചലതി അർച്ചഷി ആജ്യഭാഗവും ആജ്യഭാഗയോരന്തരാളെ മധ്യേ ആവാപസ്ഥാനെ ആഹൂതി പ്രതിപാദയെ പക്ഷിപേ ദേവതാമുദ്ദേശ്യ. എങ്ങനെയായിരുന്നു അവരെന്ന് അഗ്നി ചെയ്തിരുന്നതെന്ന് പറയുന്നു അഗ്നിഹോത്രം. യദേവ ഇന്ധനേഹി അഭ്യാഹിതേഹി സമിഗിദ്ധേ. ഒന്ന്, അഗ്നിഹോത്രം നടത്തുന്നതിനുള്ള വേദി. അത് അഗ്നിഹോത്രികൾ അവരുടെ വീട്ടിൽ തന്നെ അതിനുള്ള വേദി ഉണ്ടാക്കിയിരുന്നു അഗ്നിഹോത്രം അനുഷ്ഠിക്കുന്നതിന്. ഇന്ധനം വേണം ധാരാളമാണ്, ധാരാളം ഇന്ധനം വേണം. അന്ന് വനവും വൃക്ഷങ്ങളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇന്ധനത്തിനൊരു ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഇന്ധനങ്ങൾ കൊണ്ട് അത് നെയ്യ് ധാരാളം വേണം. അതുകൊണ്ട് അഭ്യാഹിതേ സമ്യഗിദ്ധേ, അതാണ് സമിദ്ധേ, നല്ലവണ്ണം തീ ജ്വലിപ്പിച്ച് അഭ്യാഹിതേഹി ഭവ്യവാഹനെ ലേലായുതേ അഗ്നി ശരിക്കും ജ്വലിച്ച് ഇളകണം. ചലതി അഗ്നിയുടെ ജ്വാലകൾ ഇളകിക്കൊണ്ടിരിക്കണം. അർച്ചഹി അവിടെയാണ് ആഹൂതി സമർപ്പിക്കേണ്ടത്. അഗ്നി നല്ലവണ്ണം ഇളകി ജ്വലിക്കുമ്പോൾ നമ്മളിന്ന് തൊണ്ടുവെച്ച് പോയിക്കുന്ന പോലെയാണ്. എന്നിട്ട് കണ്ണിലും മൂക്കിലും ഒക്കെ പുക കയറി നമ്മളും ചെയ്യാറുണ്ട് ഹോമം. ഇതല്ല ഇവിടെ പ്രത്യേകം പറയുന്ന എന്താണ്, നല്ലവണ്ണം അഗ്നി ജ്വലിക്കണം, അഗ്നി ജ്വലിച്ച് അത് ഇളകണം. അടുത്ത് പറയുന്ന ഈ എന്താണ് അഗ്നിയുടെ ജിഹുകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ജിഹുകളൊക്കെ കാണണം. ആ ജിഹയിലാണ്, അഗ്നിയുടെ ജിഹയിലാണ് ഹവിസർപ്പിക്കേണ്ടത്, തൊണ്ടിന്റെ പുകയിലല്ല. അപ്പൊ പിന്നെ തൊണ്ടിന്റെ പുക കൊണ്ട് ഹോമം നടത്തിയിട്ട് വല്ല കാര്യമുണ്ട്? അപ്പൊ പുകയിൽ ഹോമം നടത്തിയാൽ പോകുന്ന എവിടെയായിരിക്കും? അഗ്നിയിൽ ഹോമം നടത്തിയാൽ എവിടെയായിരിക്കും പോകുന്നു? പക്ഷെ ഇന്ന് നിവർത്തിയില്ല. ഇന്ന് ഹോമം നടത്തണം, പുകയിലേ നടത്താൻ പറ്റും, കാരണം വിറകില്ല. അല്ലെങ്കിൽ പിന്നെ ഗ്യാസും നടത്തണം, ചിലരൊക്കെ ചെയ്യുന്നുണ്ട്. രണ്ടു വഴിയും. പക്ഷെ അവിടെ എന്താണ്, ഈ അഗ്നിക്ക് ഈ പറയുന്ന സപ്തജിഹുകൾ കാണത്തില്ല. ഇവിടുത്തെ അഗ്നിക്ക് അടുത്ത് പറയുന്ന സപ്തജിഹുകൾ അതിനെ സ്വീകരിക്കുന്നു. ഇവിടെ സപ്തജിഹു പോയിട്ട് ഗ്യാസിൽ ഒരു ജിഹയേ ഉള്ളൂ, തൊണ്ടിലാണെങ്കിൽ പുക. അതുകൊണ്ട് ഇവിടെ പറയുന്ന സമ്യഗിദ്ധേ, നല്ലവണ്ണം ജ്വലിക്കണം. അതെങ്ങനെ ഈ കാലത്ത് നടക്കും? അത് പഴയ കാലത്തന്നെ നടക്കും, നടക്കാൻ പറ്റും. വിവാഹനെ ലേലായുടേ ചലത്തി അർജി തഥാ തസ്മിൻ കാലേ, ആ സമയത്ത് പറയുന്നു ലേലായമാനെ ചലതി അർച്ചിഷി. അങ്ങനെ അഗ്നി നല്ലവണ്ണം അഗ്നി ജ്വാലകൾ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഹവിസ് അർപ്പിക്കണം. എവിടെയാണ് അഗ്നിയുടെ പേരാണ് ആഹവനീ അഗ്നി. വൈദികന്മാർ പറയുന്ന പേര് ആഹവനീ അഗ്നി. അഗ്നി പലതുണ്ട്, ഓരോ കർമ്മങ്ങൾക്കും അനുസരിച്ച് അഗ്നി മാറിക്കൊണ്ടിരിക്കും. ഇവിടെ അഗ്നിഹോത്രത്തെ കുറിച്ച് പറയുന്നു. അഗ്നിഹോത്രത്തിന്റെ അഹവനിയാഗ്, അതിന് ദക്ഷിണപാർശ്വവും ഉത്തരപാർശ്വമുണ്ട്. ദക്ഷിണപാർശ്വത്തിൽ അഗ്നിയെ സ്വാഹ എന്ന് പറഞ്ഞ് ഹവിസ് അർപ്പിക്കുന്നു ആജ്യം. സോമായ സ്വാഹ എന്ന് പറഞ്ഞ് ഉത്തരപാർശ്വത്തിൽ ഹവിസർപ്പിക്കുന്നു. അതിന്റെ മധ്യഭാഗം അതാണ് ആവാപസ്ഥാനം എന്ന് പറയുന്നത്. ആഹവനീയ അഗ്നിയുടെ ദക്ഷിണപാർശ്വത്തിനും ഉത്തരപാർശ്വത്തിനും മധ്യത്തിലായി വരുന്ന ഭാഗം ആവാപസ്ഥാനം എന്ന് കൂടെ പറയുന്നു. അവിടെ ഹവിസർപ്പിക്കണം. അഗ്നിഹോത്രത്തെ സംബന്ധിച്ച് പറയുകയാണ്, ആജ്യഭാഗയോരന്തരേണ, അതിനാജ്യഭാഗം എന്ന് പറയുന്നു. ആജ്യഭാഗം എന്ന് പറയുന്ന ആജ്യം അർപ്പിക്കുന്ന ഭാഗം. ആജ്യം എന്ന് പറയുന്നത് നെയ്യാണ്, പക്ഷെ വൈദികന്മാർ പറയുന്നത് യജമാന പത്നി അപേക്ഷിതം ആജ്യം. യജമാനന്റെ യാഗം ചെയ്യുന്ന യജമാനന്റെ പത്നി അപേക്ഷിതം. അപേക്ഷിതം എന്ന് പറഞ്ഞാൽ നോക്കുകയാണ്. യാഗത്തെ സംബന്ധിച്ച് പറയാൻ നോക്കുക എന്നുള്ളതല്ല, അതൊരു അതും യാഗത്തിന്റെ ഭാഗമായ ഒരു കർമ്മമാണ് ആജ്ഞാപേക്ഷണം. ബ്രഹ്മസൂത്രത്തിൽ വന്നതാണത്. അപ്പൊ ആജ്ഞാപേക്ഷണം എന്ന് പറയുന്ന കർമ്മം കഴിഞ്ഞ നെയ്യിനാണ് ആജ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഘൃതം. ആജ്ഞാപേക്ഷണം എന്ന് പറയുന്ന കർമ്മം കഴിഞ്ഞാൽ അത് ആജ്യമായി. അങ്ങനെയുള്ള ആജ്യത്തെ വാസ്തവത്തിൽ നെയ്യ് യജമാന പത്നി നോക്കുക എന്ന് പറഞ്ഞാൽ യാഗത്തിന് മുമ്പ് അതിനകത്ത് എന്തെങ്കിലും ഓർമ്പോ കീടങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. പക്ഷെ അത് യാഗത്തെ സംബന്ധിച്ച് വരുമ്പോൾ അതൊരു പ്രത്യേക കർമ്മമാണ്, അതിനുവേണ്ടി നോക്കുന്നതല്ല. അതിൽ നിന്ന് അപൂർവം ഉണ്ടാകുന്നു, ആ അപൂർവം കൂടി ചേർന്നാണ് ഫലത്തെ കൊടുക്കുന്നത്. അപ്പോൾ ഘൃതത്തിന് ആജ്യം എന്ന് പേര് വരുന്നു. അങ്ങനെയുള്ള ആജ്യത്തെ ആവാപസ്ഥാനത്ത് പക്ഷിപേ ദൈവതാം ഉദ്ദേശ്യ സൂര്യായ സ്വാഹ പ്രജാപതയെ സ്വാഹ എന്ന് രാവിലെ, അഗ്നേയ സ്വാഹ പ്രജാപതയെ സ്വാഹ എന്ന് സായങ്കാലത്ത്. അഗ്നിഹോത്രത്തിൽ അങ്ങനെ രാവിലെ രണ്ടാഹൂതി, വൈകുന്നേരം രണ്ടാഹൂതി, അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു വ്യാഖ്യാനത്തിൽ. അങ്ങനെ ആഹൂതി സമർപ്പിക്കുന്നു. ഇതാണ് അഗ്നിഹോത്രത്തിന് മുഖ്യമായ ആഹൂതി. ദേവത ഉദ്ദേശിച്ച് അഗ്നിഷോമം, അഗ്നിദേവനെയും സോമദേവനെയും ഉദ്ദേശിച്ച് ചെയ്യുന്നു. അതിന് അഗ്നിഷോമം എന്ന് പേരുണ്ട്. ഇത് അഗ്നിയെ ജ്വലിപ്പിച്ച് ഇവിടെ ആഹൂതിയെ സമർപ്പിക്കുന്നു. അത് രണ്ടാഹൂതിയാണ് സമർപ്പിക്കേണ്ടത്, പക്ഷേ മന്ത്രത്തിൽ ആഹൂതി ഹി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? പറയുന്നു അനേക പ്രയോഗാപേക്ഷയ ആഹൂതി രതി ബഹുവചനം. ഇത് അഗ്നിഹോത്രം മരണം വരെ ചെയ്യേണ്ടതാണ്. അഗ്നിഹോത്രത്തിൽ അഗ്നി എടുത്താണ് അഗ്നിഹോത്രിയുടെ അന്ത്യേഷ്ടി കർമ്മം ചെയ്യുന്നത് എന്ന്. അതുകൊണ്ട് അനേക പ്രയോഗാപേക്ഷയ അനേക ദിവസങ്ങളിൽ ഇത് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ആഹൂതി ബഹുവചനം. ഭാഷയുടെ കാര്യം പറയുന്ന ആഹൂതി ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. ദ്വിതീയ ബഹുവചനത്തിൽ അത് സമർപ്പിക്കണം എന്നുള്ളത്. ഏഷ സമീക ആഹൂതി പ്രക്ഷേപാദി ലക്ഷണ കർമ്മമാർഗോ ലോകപ്രാപ്തയെ പന്താഹ. അതാണ് മുമ്പ് പറഞ്ഞത്, ഇതാണ് നിന്റെ വഴി. അപരാവിദ്യയെ ആശ്രയിക്കുന്നവന്റെ വഴി ഈ ആഹൂതിയെ ശരിയായ രീതിയിൽ പ്രക്ഷേപണം ചെയ്യുക, സമർപ്പിക്കുക. ഇതാണ് കർമ്മമാർഗം, ഇതാണ് ലോകം സ്വർഗാദി ലോകപ്രാപ്തിക്ക് വേണ്ടിയുള്ള മാർഗം. സമീകരണം ദുഷ്കരം, ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു സമീകരണം ദുഷ്കരം. ഈ കർമ്മങ്ങൾ സമീക്കായി ചെയ്യുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. വിപത്തയസ്തു അനേകാ ഭവന്തി. വിപത്തയഹ വിപത്തികൾ പലതാണ്. കർമ്മം ചെയ്യുന്ന എളുപ്പമല്ല. ആ കാലത്ത് പോലും അന്ന് ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് അനുകൂലമായ എല്ലാ ഘടകങ്ങളും ഉണ്ടായിരുന്ന കാലമാണ്. ആ കാലഘട്ടത്തിൽ പോലും ദുഷ്കരമാണ്. ദുഃഖേന ആയാസേന കരണീയം എന്നാണ്. വളരെ ബുദ്ധിമുട്ടി കർമ്മം ചെയ്യാൻ പറ്റും വിധി പ്രകാരം. അല്ല, നമ്മളിന്ന് ഹോമം നടത്തുന്ന പോലെയാണെങ്കിൽ ഏത് കാലത്തും ചെയ്യും. പക്ഷേ സമീകരണം, അത് ചെയ്താലേ ഫലം ഉണ്ടാകത്തുള്ളൂ. ഏതെങ്കിലും തരത്തിൽ ചെയ്താലും ഇതിനൊന്നും ഫലം ഉണ്ടാകത്തില്ല. അതും അടുത്ത് പറയും. വിപത്തയസ്തു അനേക വിപത്തികൾ പലതാണ്, വിഘ്നങ്ങൾ പലതാണ്. ചെയ്യുന്നതിനുള്ള ശരിയായ രീതിയിൽ ചെയ്യാതിരുന്ന വരുന്ന ദോഷങ്ങളും പലതാണ്. എല്ലാം കൂടി ചേർത്തിലാണ് പറയുന്നത് വിപത്തി, ആപത്തുകൾ പലതാണെന്നർത്ഥം. ഈ കർമ്മത്തിൽ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഭാഷ്യകാലം പറഞ്ഞത് ഈ കർമ്മത്തിന്റെ കാലം കഴിഞ്ഞ് ഇതെല്ലാം ഉപേക്ഷിച്ചിരിക്കുക, ഇനി ഇത് പോകണ്ട, ഇത് ചെയ്തിട്ട് പ്രയോജനമില്ല എന്നാണ്. പക്ഷെ ഇന്ന് ആ കർമ്മത്തിന്റെ ആ സാഹചര്യങ്ങളെയൊക്കെ പുനഃസൃഷ്ടിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. കാലത്തിന്റെ മാറ്റം മാറ്റം തന്നെയാണ്. ആ ഋതുക്കൾ പോലും ഇന്ന് നിലവിലില്ല, അത് തന്നെ മാറിപ്പോയി. ഇന്ന് ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിന് എന്താ അർത്ഥമാണ്? ചെയ്താൽ അത് ഒരു വിപത്തായിരിക്കും. വിപത്തയസ്തു അനേകാഭവന്തി, ഇതിന്റെ വിപത്ത് അനേകമാണ്, ബുദ്ധിമുട്ടാണെന്നർത്ഥം.